തബറുക്ക് എന്ന വിഷയത്തിൽ ഏതാനും കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ നമ്മുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ബർക്കത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നന്മ അനുഗ്രഹം എന്നൊക്കെയാണ് അതിന്റെ പദാർത്ഥം. തബറുക്ക് എന്ന് പറഞ്ഞാൽ ബർക്കത്ത് തേടുക, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്, അല്ലാഹുവിന്റെ കരങ്ങളിലാണ്, അല്ലാഹുവിലാണ് എല്ലാവിധ ഖൈറും ബർക്കത്തും. അല്ലാഹു ഏതൊന്നിൽ ബർക്കത്ത് നിശ്ചയിച്ചുവോ അതിൽ നിന്ന് ബർക്കത്ത് സ്വീകരിക്കുന്നതിനാണ്, അതിൽ ബർക്കത്ത് അന്വേഷിക്കുന്നതിനാണ് തബറുക്ക് എന്ന് പറയുക. തബറുക്കിന്റെ വിഷയത്തിൽ ആദ്യം അറിയുവാനുള്ള പ്രഥമമായ പാഠം, ബർക്കത്ത് അത് അല്ലാഹുവിൽ നിന്നാണ്, അല്ലാഹുവിലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലികൽ മുൽക് തുഅ്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അല കുല്ലി ശൈഇൻ ഖദീർ. പറയുക, അല്ലാഹുമ്മ മാലികൽ മുൽക്, രാജാധിരാജനായ അല്ലാഹുവേ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യമേകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആധിപത്യത്തെ നീ ഊരിയെടുക്കുകയും ചെയ്യുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപമേകുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദയുടെ നിന്ദ അവർക്ക് നൽകുന്നു. ബിയദികൽ ഖൈർ, നിന്റെ കരങ്ങളിലാകുന്നു ഖൈർ അഥവാ ബർക്കത്ത്, അനുഗ്രഹവും നന്മയും. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു ജരീർ അത്തബരി റഹിമഹുള്ള പറഞ്ഞു, ബിയദികൽ ഖൈർ, അല്ലാഹു നിന്റെ കയ്യിലാണ് ഖൈർ. ഐ കുല്ലു ദാലിക ബിയദിക് വ ഇലൈക്, എല്ലാ ഖൈറും നിന്റെ കയ്യാലാണ്, നിന്നിലേക്കാണ് അതിന്റെ മടക്കം. ലാ യഖ്ദിറു അലാ ദാലിക അഹദ്, ഒരാൾക്കും അതിന് സാധ്യമല്ല. ലി അന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, ദൂര സാഇദി ഖൽഖിക്, നീയാണ് എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ, നിന്റെ സൃഷ്ടികളല്ല. ودور ما اتخذه المشركون من اهل الكتاب والاميين من العرب, വേദക്കാരിൽ നിന്നും അറബികളിലെ നിരക്ഷരിൽ നിന്നും മുശ്രിക്കുകൾ സ്വീകരിച്ചതായ, ഇലാഹൻ വറബ്ബൻ യഅബുദൂനഹു മിൻ ദൂനിക്, നിന്നെ കൂടാതെ അല്ലെങ്കിൽ നിന്നോടൊപ്പം ആരാധിക്കുന്നതിന് വേണ്ടി അവർ സ്വീകരിച്ചതായ ആരാധ്യന്മാർ, രക്ഷാധികാരികൾ, അവരിലൊന്നുമല്ല ബർക്കത്ത് അല്ലെങ്കിൽ ഖൈർ. കൽ മസീഹ വൽ അൻദാദ് അല്ലദീ ഇത്തഖദഹൽ ഉമ്മിയൂന റബ്ബ, മസീഹിനെ പോലെ അല്ലെങ്കിൽ അറബികൾ സ്വീകരിച്ചത് ആരാധ്യന്മാരായി സ്വീകരിച്ച അള്ളാഹുവിനുള്ള തുല്യന്മാർ, സമന്മാർ, അവരിലൊന്നുമല്ല ഖൈർ. പിന്നെയോ, അള്ളാഹുവിലാണ് ഖൈർ, അള്ളാഹുവിലേക്കാണ് ഖൈർ ചേർക്കേണ്ടത്. ഇത് ഇമാം ഇബ്നു ജരീറിനെ തബരി പറഞ്ഞു. അപ്പോ എല്ലാവിധ ഖൈറും എല്ലാവിധ ബർക്കത്തും ആരുടേതാണ്? അള്ളാഹുവിന്റേതാണ്, അള്ളാഹുവിന്റെ കരങ്ങളിലാണ്, അത് ചേർക്കപ്പെടേണ്ടത് അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ വിളിച്ച് ആദമിനോട് സംസാരിക്കുമ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകും, ലബ്ബൈക വസഅദൈക, അള്ളാഹുവേ നിന്റെ വിളിക്കിതാ ഞാനും വീണ്ടും വീണ്ടും ഉത്തരമേകുന്നു, അതിൽ ഞാൻ സൗഭാഗ്യം കാണുന്നു. വൽ ഖൈറു ഫീ യദൈക, നന്മകൾ അടങ്കലും നിന്റെ കരങ്ങളിൽ മാത്രമാണ് എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് വിളിക്കുത്തരമേകി പറയുമെന്നാണ് ഇമാം ബുഖാരി സഹീഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ. Nabi sallallahu alaihi wasallam mengatakan, orikal sahabat ini orang pun mari yatra ilai dikeve, welam kuranju. Itarunat ini sallallahu alaihi wasallam mengatakan bandar adikalun dah itu perhatra til, alpam welland, adilek rasulullah bandar syarafa kepada karam pravesi picu. Sumakal enit rasul sallallahu alaihi wasallam mengatakan paranju, hayya ala tahuril mubarak, anubrahida maya. Shuddhi akanulla vellam ida varu wal barakatu minallah barakat allahuvil ninnagunu ivide rasul sallallahu alaihi wasallam thangal alpam vellathil thante kai pravechippikkukayan adodu kudi vellam adhigarichu aalukalkku ellavarkkum odu edukkuvanulla vellam avade vardichu vannu rasul sallallahu alaihi wasallam thangalude allah subhanahu wa taala moojizathu prakatippichu ee tarunathil rasul sallallahu alaihi wasallam thangal ee oru khair barakat anugraham അവിടെ വെള്ളമായി നിർഗളിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വൽ ബറകത്തു മിനല്ലാഹ് ബറകത്ത് അല്ലാഹുവിൽ നിന്നാകുന്നു അപ്പോൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം നിർഗളിക്കുകയുണ്ടായി എന്നാണ് ഹദീസിൽ ഉള്ളത് പ്രസ്തുത ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇൽ നിന്ന് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കും അപ്പോൾ ബറകത്തുകൾ നന്മകൾ അനുഗ്രഹങ്ങൾ ഖൈറുകൾ അത് അല്ലാഹുവിൽ നിന്നാണ് അത് ചേർക്കപ്പെടേണ്ടതും അല്ലാഹുവിലേക്കാണ് വിശുദ്ധ ഖുർആനിൽ റഹ്മത്തുല്ലാഹ് വ ബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് റഹ്മത്തുല്ലാഹ് അല്ലാഹുവിന്റെ കാരുണ്യം വ ബറകാതുഹു അല്ലാഹുവിന്റെ ബറക്കത്തുകൾ അനുഗ്രഹങ്ങൾ നന്മകൾ ഖൈറുകൾ അലൈക്കും അഹ്ലൽ ബൈത്ത് നബി കുടുംബമേ നിങ്ങളുടെ മേൽ ഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന കാണാൻ സാധിക്കും ഇവിടെ ബർക്കത്തിനെ ആരിലേക്കാണ് ചേർത്തത് ആരിൽ നിന്നാണ് ബർക്കത്ത് ആ അല്ലാഹുവിലേക്കാണ് ചേർത്തത് ബറക്കാത്തുഹു നന ബറക്കാത്തുല്ലാ അല്ലാഹുവിന്റെ ബറക്കത്തുകൾ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഫമാലകും മിൻ നിഅമതിൻ ഫമിനല്ലാഹ് നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹുവിൽ നിന്നാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് അപ്പോ ബർക്കത്തുണ്ട് ഖൈറുണ്ട് ആരുടേതാണ് ബർക്കത്ത് അള്ളാഹുവിൻ്റെതാണ് ആരിൽ നിന്നാണ് അള്ളാഹുവിൽ നിന്നാണ് ആരിലേക്കാണ് ബർക്കത്തിനെ ചേർക്കേണ്ടത് അത് അള്ളാഹുവിലേക്കാണ് ഇത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് അള്ളാഹു ചില പ്രത്യേക സമയങ്ങളിലും ചില പ്രത്യേക വസ്തുക്കളിലും ചില പ്രത്യേക വ്യക്തികളിലും ചില പ്രത്യേക ഭവനങ്ങളിലും സ്ഥലങ്ങളിലുമൊക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് സമയങ്ങളിൽ ബർക്കത്തുള്ള സമയങ്ങളുണ്ട് സ്ഥലങ്ങളിൽ ബർക്കത്തുള്ള സ്ഥലങ്ങളുണ്ട് വ്യക്തികളിൽ ബർക്കത്തുള്ള വ്യക്തികളുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ബർക്കത്തുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് അള്ളാഹു നിശ്ചയിച്ചതാണത് ഈ നിശ്ചയിക്കപ്പെട്ട വസ്തുക്കളിൽ നിന്ന് എങ്ങനെ ബർക്കത്ത് സ്വീകരിക്കണം അതിനുവേണ്ടിയാണ് ബർക്കത്ത് അള്ളാഹു ഏകിയിട്ടുള്ളത് ഇപ്പൊ പള്ളികളിൽ പള്ളികൾ അള്ളാഹുവിന്റെ ഭൂമുഖത്തെ ഭവനങ്ങളിൽ പള്ളികൾ ബർക്കത്തുള്ള ഭവനങ്ങളാണ് നാടുകളിൽ മക്കയും മദീനയും സിറിയയും ഒക്കെ ബർക്കത്തുള്ള നാടുകളാണ് ജെറുസലേം ഒക്കെ ബർക്കത്തുള്ള നാടുകളാണ് സ്ഥലങ്ങളിൽ ചില പ്രത്യേക സമയങ്ങൾ ഇപ്പൊ വെള്ളിയാഴ്ച നമുക്കറിയാം വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട് ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അനുഗ്രഹിത ദിവസം ബർക്കത്തുള്ള ദിവസം അതിൽ തന്നെയും ഒരു പ്രത്യേക സമയമുണ്ട് ഒന്നുകിൽ ഉച്ച സമയം അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് തൊട്ട് മുമ്പുള്ള സമയം അതിൽ ബർക്കത്ത് കൂടിയ സമയമാണ് ഇങ്ങനെ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ബർക്കത്ത് അല്ലാഹു ഇങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട് അടിയാറുകളിൽ അവയിൽ നിന്ന് നമ്മൾ ബർക്കത്ത് സ്വീകരിക്കണം എങ്ങനെ ബർക്കത്ത് സ്വീകരിക്കണം അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണോ അതിൽ നിന്ന് ബർക്കത്ത് സ്വീകരിക്കണമെന്ന് നിശ്ചയിച്ചത് ആ രീതിയിൽ സ്വീകരിക്കണം അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും അനുഗ്രഹീതനായ ബർക്കത്തുള്ള ബർക്കത്ത് കനിയപ്പെട്ട വ്യക്തിത്വമാരാണ് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ഇന്ന് നമ്മുടെ സംസാരത്തിന്റെ മർമ്മം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ബർക്കത്ത് അഖീദയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് ബർക്കത്ത് എടുക്കുന്ന വിഷയത്തിൽ ചില സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ ബർക്കത്ത് എടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ബർക്കത്ത് എടുക്കുന്ന രീതി ഇസ്ലാമിന് അന്യമായ രീതിയായിരുന്നു. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? ചികിത്സിച്ചിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ കാണാം, ഒരു അറബി തന്റെ ഒട്ടകത്തെയും കൊണ്ട് സഹദ് എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തിൽ നിന്ന് ബർക്കത്ത് എടുക്കാൻ വേണ്ടി പോയതാണ്. സഹദ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. ആ വിഗ്രഹത്തിന്റെ അടുത്ത് നിന്ന് ബർക്കത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ ഒട്ടകങ്ങള് മേഞ്ഞിരുന്ന ഒട്ടകങ്ങളായിരുന്നു. അതിന്റെ പുറം കയറി ആളുകൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കീഴ്പ്പെടുത്തിയ ഒട്ടകങ്ങളായിരുന്നില്ല. അങ്ങനെ ഒട്ടകത്തെ കൊണ്ടുപോയിട്ട് സഹദ് എന്ന് പറയുന്ന കല്ലിന്റെ ഒരു വിഗ്രഹം അതിന്റെ അടുത്ത് നിർത്തി. ഈ ഒട്ടകത്തിന്റെ മേൽ രക്തമൊലിപ്പിച്ചും ചായം പൂശിയും ഒക്കെ നോക്കിയാൽ ഭീതിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഒട്ടകം, ഈ വിഗ്രഹം. ഒട്ടകത്തെ കൊണ്ടുപോയിട്ട് ബർക്കത്തെടുക്കാൻ വേണ്ടിട്ട് കാടനറബി കൊണ്ടുപോയിട്ട് നിർത്തി. പക്ഷെ ഈ പ്രതിമന്റെ കല്ലിന്റെ സഹദ് എന്ന് പറയുന്ന പ്രതിമന്റെ കോലം കണ്ടപ്പോ എന്ത് ചെയ്തു? ഒട്ടകങ്ങളൊന്നായിട്ട് വിരലിരുത്തി പാഞ്ഞു. മനസ്സിലായില്ലേ? ഈ അറബി ഈ പാറനെ ശപിക്കാൻ തുടങ്ങി, സഹദിനെ ശപിക്കാൻ തുടങ്ങി. അല്ലേ, ഇന്റെ ഒട്ടകങ്ങളിൽ ബർക്കത്ത് ഉണ്ടാകാനും അനുഗ്രഹം ഉണ്ടാകാനും വേണ്ടി തന്നെയാണ് ഇവിടെ കൊണ്ടു നിർത്തിയത്. ഇന്റെ ഒട്ടകത്തിന് മുഴുവൻ നാനാ ഭാഗങ്ങളിലേക്കും പായിപ്പിച്ചു. ഒട്ടകങ്ങൾ പാഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചാൽ കിട്ടൂല, മനസ്സിലെ? അത് വിരലിട്ട് പായി, മനസ്സിലെ? കവി അയാൾ പാടിയതാണ്, അതൈന ഇല സഅദിൻ ലിജമ്മി ശംലിന ഫശത്തസ്ന സഅദുൻ ഫലാ നഹ്നു മിൻ സഅദി. എന്റെ ഒട്ടകത്തിൽ ഇണക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ സഹദിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത്? പക്ഷെ സഹദ് എന്താ ചെയ്തത്? ശത്തത്തിന സഹദ് സഹദ് ഞങ്ങളെ ഛിന്ന ഭിന്നമാക്കി, ഫലാ നഹ്നു മിൻ സഹദി. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒരിക്കലും സഹദിന് വിഗ്രഹ സഹദിനെ പൂജിക്കുന്നവരോ സഹദിൽ നിന്ന് ബർക്കത്തെടുക്കുന്നവരല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തതാണ്? അറബി ഇത് മതിയാക്കി പാഞ്ഞതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ ബർക്കത്തെടുക്കുന്ന ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിൽ നിന്നായിരുന്നില്ല ബർക്കത്തെടുത്തിരുന്നത്, പടപ്പുകളിൽ നിന്നായിരുന്നു ബർക്കത്തെടുത്തിരുന്നത്. വിശ്വാസം ഈ പടപ്പിലാണ് ഖൈറ് എന്നുള്ളതായിരുന്നു. മനസ്സിലായില്ലേ? മുഗീറത്ത് ബിനു ശുഅബ റളിയല്ലാഹു അൻഹു ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം തായിഫിലേക്ക് ലാത്ത വിഗ്രഹത്തെ തകർക്കാൻ വേണ്ടിട്ട് പോയ ഒരു ചരിത്രമുണ്ട്. മനസ്സിലായില്ലേ? സഖീഫ് ഗോത്രക്കാരുടെ തായിഫിലെ ഒരു കാവും അതേപോലെ തന്നെ അതിലൊരു വിഗ്രഹമായിരുന്നു ലാത്ത. മനസ്സിലായില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിദിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ പറഞ്ഞയച്ച്, എന്തിന്? ലാത്തയെ തകർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ലാത്തയെ തകർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത്? ഖാലിദും സൈന്യവും വന്നപ്പോ കൂട്ടത്തിൽ മുഗീറത്ത് ബിനു ശുഅബ റളിയല്ലാഹു അൻഹു ഉണ്ട്. മനസ്സിലായി? ഇവര് തകർക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴത്തേക്ക് തായിഫുകാർ ഒന്നായിട്ട് അവിടെ തടിച്ചുകൂടി. കാരണം അവരുടെ വിശ്വാസം ഈ ലാത്തയെ തകർത്തിട്ടുണ്ടെങ്കിൽ ദുനിയാവ് തകർന്നു എന്നാണ്. കുരുത്തക്കേട് തട്ടും, പ്രശ്നമാകും. കാരണം അവര് ബർക്കത്തെടുത്തിരുന്ന അവരുടെ വിഗ്രഹവും കാവുമായിരുന്നു ഈ ലാത്ത. ഒരു ദേവാലയം പോലെ കെട്ടിണ്ടാക്കിയിരുന്നു. മുഹീറത്ത് ബിനു ശുഅബ ഒരു രസികനായിരുന്നു. അദ്ദേഹം തായിഫുകാരോട് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പൊ നിങ്ങളെല്ലാരും ചിരിപ്പിക്കും പറഞ്ഞു. നിങ്ങളെല്ലാരും എന്റെ ചെയ്തി കണ്ട ചിരിക്കുന്നു. അപ്പൊ തായിഫുകാർക്ക് ഒന്നുകൂടി ഉത്കണ്ഠയായി. എന്തായിരിക്കും? അങ്ങനെ ഒരു മഴ എടുത്തിട്ട് ഈ ലാത്തയെ തകർക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്ത്? മുഹീറത്ത് ബിനു ശുഅബ അങ്ങനെ ഓങ്ങിയണ്ട ആഞ്ഞു. ആഞ്ഞെരുക്കിന് ഒരു ഘോര ശബ്ദത്തിൽ, ഒരു അട്ടഹാസത്തിൽ മുഹീറ റളിയല്ലാഹു തആല അൻഹു കമഴ്ന്നു വീണു. മനസ്സിലായില്ലേ? ഇതോടുകൂടി തായിഫിലെ സഖീഫ് ഗോത്രത്തിലെ പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങി, ഞങ്ങൾ ബർക്കത്തെടുത്തിരുന്ന ലാത്തയാണ്. ആ ലാത്തയെ തകർക്കാൻ വേണ്ടി മഴ പൊക്കിയത് കാരണത്താൽ ലാത്ത കണ്ടോ മുഹീറയെ തള്ളിട്ടിരിക്കുന്നു. അതുകൊണ്ട് മുഹീറ സൂക്ഷിച്ചോ, ഇനി ഒന്നുകൂടി ലാത്തയെ തല്ലാൻ വേണ്ടിയിട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞു. ഇത് ഈ സ്ത്രീകൾ പറഞ്ഞു. തായിഫുകാർ ഒന്നടങ്ങ് ഇനി എന്ത് സംഭവിക്കുമെന്നതിനാൽ ആകാംക്ഷയുടെ മുൾമുനയിലാണ്. അവരെല്ലാവരും നിൽക്കുമ്പോൾ മുഗീറ റളിയല്ലാഹുവിനെ ചാടി എഴുന്നേറ്റിട്ട് എന്ത് ചെയ്ത്, അദ്ദേഹം അത് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ നിങ്ങളുടെ അന്ധവിശ്വാസത്തിന്റെ ആയളക്കാൻ വേണ്ടിയിട്ട് വീണതാണ് ഒച്ച ഉണ്ടാക്കിയിട്ട്. മനസ്സേ, നിങ്ങൾ വർക്കത്തെടുക്കുന്ന ഓവർ പ്രതീക്ഷയിലാണ് ഈ ലാത്ത വിഗ്രഹത്തെ നിങ്ങൾ കൊണ്ടിറക്കുന്നത്. മനസ്സിലെ, അതിന്നൊന്നും ചെയ്തിട്ടില്ല, ഞാനിതാ ലാത്തയെ തകർക്കുന്നു എന്ന് പറഞ്ഞ് ആ മഴ വീണ്ടും ലാത്തയിൽ പ്രയോഗിക്കുകയും അങ്ങനെ അതിനെ നിലംപരിശാക്കുകയും ഉണ്ടായി എന്നാണ് ഖാലിദും അതേപോലെ തന്നെ മുഗീറയും റളിയല്ലാഹു അൻഹുമ. ഞാൻ പറഞ്ഞു വരുന്നത് അന്ധവിശ്വാസം ബർക്കത്തെടുക്കുന്ന വിഷയത്തിൽ മുശ്രിക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചികിത്സിച്ചു, അതുകൊണ്ടാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൈവിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം നിർഗളിക്കുന്ന മുഅ്ജിസത്ത് പ്രകടമാകുമ്പോഴും ആ മുഅ്ജിസത്തിനെ, ആ ഖൈറിനെ, ആ നന്മയെ അള്ളാഹുവിലേക്ക് ചേർക്കുകയുണ്ടായത്. മനസ്സിലായില്ലേ? ഇന്ന് ആളുകൾ അത്ഭുത സിദ്ധികളുടെ പേരിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന മാർഗേണ ആളുകൾ എന്താ ചെയ്യുന്നത്? ആളുകൾ വ്യക്തികളിൽ അമാനുഷികത ദർശിക്കുകയാണ്, വ്യക്തികളെ അധികമായിട്ട് വിശ്വസിക്കുകയും അങ്ങനെ സ്വാർത്ഥമോഹികളുടെ ബിസിനസ്സുകളും ഇടപാടുകളും അതിന്റെ പേരിൽ ഉഷാറായിട്ട് നടക്കുകയാണ്. മനസ്സിലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിൽ ഭയന്നതും സമൂഹത്തെ ചികിത്സിച്ചതുമായ വിഷയങ്ങളിൽ ഇന്ന് ആളുകൾ, വിശ്വാസികളെന്ന് പറയുന്നവർ, മുസ്ലിമീങ്ങളെന്ന് പറയുന്നവർ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ അഥവാ തിരുനബിയിൽ ബർക്കത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ രണ്ട് രീതിയിലുള്ള ബർക്കത്തെടുക്കലാണുള്ളത്. ഒന്ന് മാനവീയായിട്ട്, ആശയപരമായിട്ട്. അതെങ്ങനെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതായ റിസാലത്തുൽ ദീൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുദ്വത്ത്, അതിനുള്ള മാതൃക, തിരുനബിയിലുള്ള മാതൃക സ്വീകരിച്ചാൽ ഒരാൾക്കുണ്ടാകുന്ന ഐശ്വര്യം, ഈ ദുനിയാവിൽ ആഖിറത്തിൽ ഉണ്ടാകുന്ന സ്വർഗപ്രാപ്തി, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ആത്മീയമായിട്ടുള്ള ബർക്കത്തെടുക്കൽ. തിരുനബി കൊണ്ടുവന്നതായ ദീനിനെ, സുന്നത്തിനെ, വഇന്നക ലഅല ഖുലുഖിന അദീം, അതിമഹത്തായ ദീനിലും ആദർശത്തിലും സ്വഭാവത്തിലുമാണ് നിങ്ങളുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആ ആദർശം തിരുനബിയിൽ നിന്ന് സ്വീകരിച്ച ഒരാൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭൗതിക ലോകത്തും പാരിസ്ഥിതിക ലോകത്തുമുള്ള അനുഗ്രഹം, അതാണ് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയുള്ള ബർക്കത്തെടുക്കൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ബർക്കത്തെടുക്കുന്ന വിഷയത്തിൽ എല്ലാവർക്കും എളുപ്പമാവിധം സാധിക്കുകയും ചെയ്യുന്ന വിഷയം. രണ്ടാമത്തേത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്ത്രം, അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി, അതേപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വിയർപ്പ്, അതേപോലെ തന്നെ രക്തം തുടങ്ങിയവ കൊണ്ടുള്ള ബർക്കത്തെടുക്കൽ, അതിനാണ് ഹിസ്സിയായ ബർക്കത്തെടുക്കൽ എന്ന് പറയുന്നത്. മറ്റേത് അൽമീയമാണ്. ഇത് ഭൗതികമായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകളിലുള്ള ബർക്കത്തെടുക്കലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ സഹാബികൾ അങ്ങനെ ബർക്കത്തെടുത്തിരുന്നു. ആ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ സഹീഹായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയാറുള്ള ഒരു ഹദീസിനെ ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തിൽ വല്ലവരും രോഗം ആവലാതിപ്പെട്ടാൽ മുഅവ്വിദാത്തുകൾ പാരായണം ചെയ്ത് ഇഖ്ലാസ് ഫലക്ക് അന്നാ സൂറകൾ ഓതിയിട്ട് റസൂലുള്ള ഞങ്ങളെ മന്ത്രിച്ച് ചികിത്സിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗഗ്രസ്തനായി കിടന്നപ്പോൾ, വേദന കൂടിയപ്പോൾ ആയിഷ ഉമ്മ പറയുകയാണ്, ഞാനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഓതിയിരുന്നത്. വഅംസഹു അൻഹു ബിയദിഹി റജാഅ ബറകതിഹ, റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് ഞാൻ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ തടവുമായിരുന്നു, റസൂലുള്ളാഹിന്റെ കൈയിന്റെ ബർക്കത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട്. എന്റെ കൈയിനേക്കാൾ ബർക്കത്തുള്ള കൈ റസൂലുള്ളാഹിന്റെ കൈയാണ്, അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൈയിന്റെ ബർക്കത്ത് പ്രതീക്ഷിച്ച് ഞാൻ തടവുമായിരുന്നു എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം ബർക്കത്തുള്ള ശരീരം, അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അതേപോലെ അനസ് റളിയല്ലാഹു തആലയിൽ നിന്നുള്ള ഹദീസിൽ മുമ്പ് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരിയുടെ ഹദീസ് അനസ് പറയുകയാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലൽ ഗദാ റസൂലുള്ളാഹി ഗദാ നമസ്കരിച്ചാൽ പ്രഭാതം നമസ്കരിച്ചാൽ ഫജ്ർ നമസ്കരിച്ചാൽ ജാ ഖദമുൽ മദീന ബിആനിയതിൻ ഫിഹാൽ മാ മദീനയിലെ ഭൃത്യന്മാർ അവരുടെ പാത്രങ്ങളുമായി വരും അതിൽ വെള്ളമുണ്ടാകാറുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആ വെള്ളപാത്രം സമർപ്പിക്കും പക്ഷെ അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ ആ വെള്ളത്തിൽ മുക്കും എന്നിട്ട് അനസ് പറയുന്നു ഫർബന ജാഊഹു ഫിൽ ഗദാത്തിൽ ബാരിദ തണുപ്പുള്ള പ്രഭാതങ്ങളിലും അങ്ങനെ ഖദമുകൾ വരാറുണ്ട് തണുപ്പിന് വകവെക്കാതെ റസൂലിന്റെ ആ വെള്ളത്തിൽ കൈമുക്കാറുണ്ട് എന്നുള്ളതാണ് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ ബർക്കത്തുള്ള കൈയാണ് അതുകൊണ്ട് തന്നെ ആ കയ്യിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ സഹാബികൾ ബർക്കത്ത് സ്വീകരിച്ചിരുന്നു അബു ജുഹൈഫയിൽ നിന്നുള്ള അനസിന്റെ ഹദീസ് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിലുള്ളത് ഹദീസിൽ അബു ജുഹൈഫ പറയുകയാണ് ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽഹാജിറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉച്ച സമയം പുറപ്പെട്ടു ഇലൽ ബതഹ ബതഹയിലേക്ക് ഫതവദ്ദ അങ്ങനെ റസൂലുള്ള വുദു ചെയ്തു സുമ്മ സല്ല ദുഹർ റകഅതൈൻ വൽ അസർ റകഅതൈൻ ദുഹറും അസറും ഈ രണ്ട് റകഅത്ത് നിസ്കരിച്ചു എന്നിട്ട് ഹദീസിന്റെ ബാക്കി ഭാഗങ്ങളിൽ കാണാം വഖാമ അന്നാസു ഫജഅലു യഖുദൂന യദൈഹി ഫയംസഹൂന ബിഹാ വുജൂഹഹും ജനങ്ങൾ എന്ത് ചെയ്തു റസൂലിനെ നിസ്കരിച്ചിരുന്നതിന് ശേഷം ജനങ്ങൾ വന്നിട്ട് റസൂലുള്ളാഹിന്റെ കൈയെ എടുത്ത് അവരുടെ മുഖം റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് തടവാൻ തുടങ്ങി അബു ജുഹൈഫ പറയുകയാണ് ഫഅഖദ്തു ബിയദിഹി ഞാൻ റസൂലുള്ളാഹിന്റെ കൈ സ്വീകരിച്ചു ഫവദഅതുഹ അലാ വജ്ഹി ഞാൻ എന്റെ മുഖത്ത് ആ കൈ വെക്കുകയുണ്ടായി ഫഇദാ ഹിയ അബ്റദു മിനൽ സൽജ് വാതിയ ബറായിഹത മിനൽ മിസ്ക് അപ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ അത് ഐസിനേക്കാൾ തണുപ്പാണ് അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമാണ് എന്നാണ് അബു ജുഹൈഫ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായത് ഇമാം ബുഖാരി സഹീഹിൽ അബു ജുഹൈഫയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇതേപോലെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും ബദർ യുദ്ധത്തിന് അണികൾ ശരിയാക്കുമ്പോൾ യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സൈന്യത്തിന്റെ അണി ശരിയാക്കുമ്പോൾ പ്രവാചകന്റെ കയ്യിലുള്ള ഒരു വടി കൊണ്ടാണ് റസൂലുള്ളാഹി എന്ത് ചെയ്യുന്നത് ഇത് അണികളെ ശരിയാക്കുന്നത് ഈ സമയം ഉസൈദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഊരയുടെ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വടി കുത്തുകയുണ്ടായി മനസ്സിലായില്ലേ ഇങ്ങനെ ശരിയാക്കിയപ്പോ വടിന്റെ അറ്റം ചെയ്തു ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഊരയുടെ ഭാഗത്ത് തട്ടുകയുണ്ടായി ഈ സമയം ഉസൈദ് റളിയല്ലാഹു തആല പറഞ്ഞു വടി തട്ടിയത് നിങ്ങളുടെ വടി എന്റെ ഊരയിൽ കുത്തി എന്ന് പറഞ്ഞു അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എന്നിട്ട് ഉസൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എനിക്ക് ഇതിന് പ്രതിക്രിയ ചെയ്യണം എന്ന് പറഞ്ഞു ഇന്നെ ചെയ്തതിന് അങ്ങോട്ടും പകരം ചെയ്യണമെന്നാണ് അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വസ്ത്രം പൊക്കി ശരീരം കാണിച്ചു കൊടുത്തു ഇതാ പ്രതിക്രിയ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഈ സമയം ഉസൈദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അണഞ്ഞു കൂട്ടിപ്പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഊരയുടെ ഭാഗത്ത് ചുംബിക്കുകയുണ്ടായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്നമാ അറത്തുഹാദാ യാ റസൂലുള്ളാഹി റസൂലെ നിങ്ങളോട് പ്രതിക്രിയ ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത് പ്രത്യേകത നിങ്ങളുടെ തിരു ശരീരത്തിൽ ഒരു ചുംബനം നൽകാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ചുംബിച്ചുകൊണ്ട് ആ ശരീരത്തിൽ നിന്ന് ബർക്കത്തെടുക്കുക എന്നുള്ളതാണ് ഉസൈദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹു തആല അൻഹു അതിലൂടെ ഉദ്ദേശിച്ചത് ഇമാം അബൂ ദാവൂദിന്റെ റിപ്പോർട്ടാണ് നിങ്ങൾ ആ വിഷയത്തിൽ കേൾക്കുകയുണ്ടായത് ഹദീസ് സഹീഹാണ് മനസ്സിലായില്ലേ ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബികൾ ബർക്കത്തെടുത്തിരുന്നു അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുടെ വിഷയത്തിൽ അനസിൽ നിന്നുള്ള ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാമിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് വേളയിൽ മിനയിലെത്തി ഫഅതൽ ജംറത ഫറമാഹ റസൂലുള്ള ജംറയിൽ കല്ലെറിഞ്ഞു ദുൽഹജ്ജ് 10 സുമ്മ അതാ മൻസിലഹു ബിമിന അങ്ങനെ റസൂലുള്ള മിനയിൽ തന്റെ താമസ സ്ഥലത്തെത്തി വനഹർ അവിടെ വെച്ച് റസൂലുള്ള ബലി അറുത്തു സുമ്മ ഖാല ലിൽ ഹല്ലാഖി ഖുദ് പിന്നെ റസൂലുള്ള മുടിയെടുക്കുന്ന ആളോട് പറഞ്ഞു മുടിയെടുക്കും ആദ്യം വലത് ഭാഗം കാണിച്ചു കൊടുത്ത് ഇവിടെ നിൽക്കാൻ പറഞ്ഞു പിന്നീട് ഇടത് ഭാഗം കാണിച്ചു കൊടുത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞു summa jala yutihi nas ennattu rasul sallallahu alaihi wasallam athangal tande mudi ജനങ്ങൾക്ക് അത് നൽകാൻ തുടങ്ങിയതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തലമുടി തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹജ്ജിന് വന്ന ഹാജിമാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വീതിച്ച് നൽകുകയുണ്ടായിട്ടുണ്ട്. മനസ്സിലായത്? ഇത് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. അതേപോലെ തന്നെ വേറെയും സംഭവങ്ങൾ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് കൊണ്ട് ബർക്കത്തെടുത്തത്, അതേപോലെ തന്നെ തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ രീഖ് കൊണ്ട് അഥവാ വിയർപ്പ് രീഖല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അറക് വിയർപ്പ് കൊണ്ട് ബർക്കത്തെടുത്തത്, രീഖാണ് ഉമനീര്, അതുകൊണ്ട് ബർക്കത്തെടുത്തത് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഹുദൈബിയ സന്ധിയുടെ വേളയിൽ ഉർവത് ബിൻ മസ്ഊദ് മുശ്രിക്കുകളുടെ പ്രതിനിധിയായി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബികളുടെയും അടുക്കലേക്ക് ഹുദൈബിയയിൽ വന്നപ്പോൾ മുസ്ലിമീങ്ങൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മുസ്ലിമീങ്ങൾ പ്രവാചകനോട് വർത്തിക്കുന്നത് കണ്ടത് ആശ്ചര്യപൂർവ്വം ഉർവ മക്കയിൽ ചെന്ന് മുശ്രിക്കുകളോട് പറയുമ്പോൾ ആ പറയുന്ന കൂട്ടത്തിലുണ്ട് മുഹമ്മദ് സംസാരിച്ചാൽ അവർ നമ്ര ശിരസ്കരായി മൗനികളായിട്ട് അത് കേൾക്കും. മനസ്സിലായി? മുഹമ്മദ് തുപ്പിയിട്ടുണ്ട് എങ്കിൽ ആ തുപ്പനം വരെ അവർ സ്വീകരിക്കുന്നതിൽ മത്സരിക്കുന്നവരാണ്, അത് അവരവരുടെ ശരീരത്തിൽ പുരട്ടുമായിരുന്നു എന്ന് ഉർവ മുശ്രിക്കുകളോട് ചെന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള സഹാബത്തിന്റെ ആ പെരുമാറ്റവും അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സഹാബത്തിന്റെ വർത്തനവും എന്ത് ചെയ്ത് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഇമാം ബുഖാരിയുടെ തന്നെ ഹദീസിൽ അത് കാണുവാൻ സാധിക്കും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അസ്മ ബിന്ത് അബി ബക്ർ റളിയല്ലാഹു തആല അൻഹ ഹിജറ വന്ന വേളയിൽ, അവർ ഗർഭിണിയായിരിക്കാണ് ഹിജറ വരുന്നത്, അങ്ങനെ ഖുബൈൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു? അസ്മ സുബൈർ ദമ്പതികൾക്കാണ് അബ്ദുള്ള കുട്ടി ഉണ്ടായിരുന്നത്. അത് ഖുബൈൽ വെച്ചാണ് അബ്ദുള്ള പ്രസവിക്കപ്പെടുന്നത്. അങ്ങനെ അസ്മ റളിയല്ലാഹു അൻഹു പറയുന്നത് ഖുബൈൽ വെച്ച് ഞാൻ അബ്ദുള്ളയെ പ്രസവിച്ചു. അങ്ങനെ അബ്ദുള്ളയെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഞാൻ റസൂലുള്ളാഹിന്റെ മടിത്തട്ടിൽ അബ്ദുള്ളയെ വെച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കാരക്ക കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. റസൂൽ അത് കടിച്ചരച്ച് സുമ തഫല ഫിഫി കുട്ടിയുടെ അബ്ദുള്ളയുടെ വായിൽ റസൂൽ അലൈഹി സ്വലാത്തു വസല്ലം തങ്ങൾ തുപ്പുകയുണ്ടായി. അസ്മ പറയുകയാണ്, പ്രസവിച്ചതിൽ പിന്നെ ആദ്യമായി അബ്ദുള്ളയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീരായിരുന്നു. ഈ കാരക്ക ചവച്ചതടക്കമുള്ള മനസ്സിലെ അതിമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് കൊണ്ട് ബർക്കത്തെടുത്തിരുന്നു എന്നതിന്റെ തെളിവ്. ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പുമായി ബന്ധപ്പെട്ട് ഉമ്മു സുലൈം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് ശേഖരിച്ചത്, മനസ്സിലായില്ലേ? ഇതൊക്കെ അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ രക്തവുമായി ബന്ധപ്പെട്ട് ബർക്കത്തെടുത്തത് സഹീഹായി ഉദ്ധരിക്കപ്പെട്ടത് കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും ആ വിഷയത്തിൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം ബർക്കത്തെടുക്കപ്പെട്ടിരുന്നത് കൊണ്ട് സഹലുബിൻ സഹദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരു ഉമ്മ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു പുതപ്പുമായിട്ട് വന്നു. മനസ്സിലല്ലേ? ഒരു ഈ മിസ്ലഹ പോലെ പുറത്തിടുന്ന ഒരു വസ്ത്രം ഉണ്ടല്ലോ, അതേപോലെ അറബികൾ എന്ത് ചെയ്യുമായിരുന്നു, പുറംകോട്ടായിട്ട് ഒരു വസ്ത്രം ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ അത് വെച്ചാണ് എന്ത് ചെയ്തത്, ആ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചത്. അങ്ങനെ ഉമ്മ എന്ത് ചെയ്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അത് കൊടുത്തു. നല്ല ഭംഗിയുള്ള വസ്ത്രമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കണ്ടപ്പോൾ തന്നെ അതിലൊരു കൗതുകമുണ്ടായി. മനസ്സിലായില്ലേ? നല്ല കരകളുള്ള, നല്ല വരകളുള്ള, ഭംഗിയുള്ള ഒരു വസ്ത്രം. ആ ഉമ്മ എന്നിട്ട് പറഞ്ഞതാണ്, അള്ളാഹു റസൂൽ നിങ്ങൾക്ക് ഞാൻ ഇത് പുതപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വീകരിച്ച് ഹദീസിന്റെ ലഫ്ദുകളിൽ കാണാം, മുഹ്താജൻ ഇലൈഹാ ഫല ബിസഹാനാണ്. റസൂൽ അത് ഒരു ആവശ്യക്കാരനെ പോലെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ധരിച്ചു എന്നാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചു കണ്ടപ്പോ ഒരു സഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിനോട്, മാ അഹ്സന ഹാദി, അല്ലാഹു റസൂൽ എന്തൊരു ഭംഗിയുള്ള വസ്ത്രമാണിത്, അതിനിഹ അല്ലെങ്കിൽ അക്സിനിഹ, എനിക്ക് തന്നല്ല ഇത്, അല്ലെങ്കിൽ ഇന്നെ ധരിപ്പിക്കും എന്ന് സഹാബി പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ വന്നു, ഞങ്ങൾ എടുത്തോളി തന്നെ അയാൾക്ക് കൊടുത്തു. അപ്പൊ ഈ സഹാബി ഇത് വാങ്ങിയത് സഹാബികളൊക്കെ മറ്റു സഹാബികളല്ലേ, അവര് പറഞ്ഞ് എന്ത് പണി ഞങ്ങൾ ചെയ്തത്, അള്ളാഹു റസൂൽ തനിക്കത് വേണമെന്ന ഉദ്ദേശത്തിലാണ് ആ ഉമ്മയിൽ നിന്ന് സ്വീകരിച്ചിട്ട് റസൂലുള്ളാഹി ധരിച്ചത്, നിങ്ങൾ എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വാങ്ങിച്ചത് എന്ന് പറഞ്ഞ അയാളോട് ചെയ്ത് മറ്റു സഹാബികൾ അയാളെ ചോദ്യം ചെയ്ത് സംസാരിച്ചു. അപ്പൊ എന്താ സഹാബി പറഞ്ഞത്, റജൗതു ബറകതഹ ഹീന ലബിസഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധരിച്ച വേളയിൽ ഞാൻ അതിലുള്ള ബർക്കത്തിനെ ആഗ്രഹിച്ചു, ലഅല്ലി ഉക്ഫനു ഫീഹാ, ഒരു വേള ഞാൻ ഈ വസ്ത്രത്തിലായിരിക്കും കഫൻ ചെയ്യപ്പെടുക എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുകയുണ്ടായി എന്നാണ്. അപ്പൊ നോക്കി, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ച വസ്ത്രം സഹാബി വാങ്ങി എന്തിനാണ്, അതിന്റെ ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മോഹം അതിൽ താൻ കഫൻ ചെയ്യപ്പെടണം എന്നുള്ളതായിരുന്നു. മനസ്സിലല്ലേ, ഇങ്ങനെ ധാരാളം ഹദീസുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരത്തിൽ നിന്ന് ബർക്കത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ള ജീവിച്ച നാളിൽ തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷിപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു, ആ ഉണ്ടായിരുന്ന സമയങ്ങളിൽ അതുകൊണ്ട് ബർക്കത്തെടുത്തതും വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ. ഈസ ബിൻ തഹ്മാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇമാം ബുഖാരിയുടെ ഹദീസിൽ ഈസ ബിൻ തഹ്മാൻ പറയുകയാണ്, അഖ്റജ ഇലൈന അനസു നഅലൈനി ജർദാവൈനി ലഹുമ ഖിബാലാൻ, അനസ് ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് ചെരുപ്പുകൾ പുറത്തെടുത്ത് കാണിച്ചു, അത് ജർദാവേണിയാണ്, ജർദാവേണി എന്നുണ്ടെങ്കിൽ രോമങ്ങളില്ലാത്ത ചെരുപ്പ്. ലഹുമ ഖിബാലാൻ, ഖിബാലാൻ വാറുള്ള ചെരുപ്പായിരുന്നു. മനസ്സിലായില്ലേ. അനസ് പറയാറുണ്ട് ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പുകളായിരുന്നു. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വസ്ത്രം ആയിഷ റളിയല്ലാഹു തആല എന്നെ എടുത്തു വെച്ചിരുന്നു. അബൂ ബുർദ റളിയല്ലാഹു തആല എന്നെ പറയുകയാണ്, അഖ്റജത് ഇലൈന ആയിഷത്ത് റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ ഞങ്ങളുടെ അടുക്കലേക്ക് പുറത്ത് എടുത്തു, കിസാഅൻ മുലബ്ബദ, ഒരു കട്ടിയുള്ള വസ്ത്രം. വഖാലത്ത്, എന്നിട്ട് ആയിഷമ്മ പറഞ്ഞു, തങ്ങൾ ഈ വസ്ത്രം ധരിച്ച് കിടക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് പിടിക്കപ്പെട്ടതെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടത്. മനസ്സിലെ, വേറെയും ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്നതായ കോപ്പയുടെ വിഷയത്തിൽ മനസ്സിലെ സഹാബികൾ അത് എടുത്തു വെച്ചിരുന്നു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്നതായ ജുബ്ബ, ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹിന്റെ ജുബ്ബ കാണിച്ചിട്ട്, ഹാദി കാനത്തിന്റെ ആയിഷ റളിയല്ലാഹു തആല ഹത്ത ഖുബിദത്, പിന്നെ അസ്മാ ബിൻത് അബൂബക്കർ ആണ് പറയുന്ന ആയിഷ ഉമ്മയെ ഉദ്ധരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബ കാണിച്ചിട്ട് പറയാണ്, ഈ ജുബ്ബ ആയിഷ ഉമ്മയുടെ അടുക്കലായിരുന്നു ആയിഷ ഉമ്മ മരണപ്പെടുന്നത് വരെ. ഫലമ്മ ഖുബിദത്, ആയിഷ ഉമ്മ മരണപ്പെട്ടപ്പോൾ ഖബർതുഹ, ഞാൻ ആ വസ്ത്രം എടുത്ത്, അസ്മാ റളിയല്ലാഹുവിനെ പറയാണ്, വഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ധരിച്ചിരുന്നു, ഫനഹ്നു നഖ്സിലുഹ ലിൽ മർവ യുസ്തഷ്ഫ ബിഹ, ഞങ്ങൾ ഈ വസ്ത്രം വെള്ളത്തിൽ മുക്കും, എന്നിട്ട് രോഗികൾക്ക് ശിഫായിന് ബർക്കത്ത് വേണ്ടിയിട്ടുള്ള ബർക്കത്ത് ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു എന്ന് അസ്മ റളിയല്ലാഹു തആല എന്നെ പറയുകയാണ്. മനസ്സിലായില്ലേ. ഇമാം മുസ്ലിം സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുത്തേശിപ്പുകൾ, തിരുനബിയുടെ വിയോഗാനന്തരവും ഉണ്ടായിരുന്നത് കൊണ്ട് ബർക്കത്തെടുത്തിരുന്നു എന്നതിന്റെ ഇതേപോലുള്ളതായ ചരിത്രങ്ങൾ കാണുവാൻ സാധിക്കും. ധാരാളം ഹദീസുകൾ ആ വിഷയങ്ങളിലുണ്ട്. മുടിയുമായി ബന്ധപ്പെട്ട് ഇബ്നു സീരീൻ റഹിമഹുള്ള പറഞ്ഞതായിട്ട് ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിൽ ഉബൈദ ഇബ്നു അംർ ഇബ്നു സൽമാനിയോട് ഇബ്നു സീരീൻ പറയാണ് അനസിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച റസൂലുള്ളാഹിന്റെ ഒരു മുടി ഞങ്ങളുടെ അടുക്കലുണ്ട് എന്നിട്ട് പറയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മുടി എന്റെ അടുക്കൽ ഉണ്ടാകുക എന്നുള്ളത് ഈ ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും എനിക്കേറെ ഇഷ്ടകരമാണ് എന്ന് ഇമാം ഇബ്നു സീരീൻ റഹിമഹുള്ള പറയുകയുണ്ടായി എന്ന് മനസ്സിലായില്ലേ. കാരണം എന്തുകൊണ്ട്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾ അത് അനുഗ്രഹീതമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവയിൽ അനുഗ്രഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനുഗ്രഹം എടുക്കുക, ബർക്കത്ത് എടുക്കുക എന്നുള്ളത് ദീനിൽ ഉള്ള സംഗതിയാണ്. മനസ്സിലായി? അതിൽ ഒരു ഇഷ്കാലും ഒരു ഖിലാഫും ആയിരിക്കില്ല. കാരണം അത് ദീനിൽ സ്ഥിരപ്പെട്ടതാണ്, സലഫ് സാലിഹികൾ എന്ന വിഷയത്തിൽ മാതൃകയുള്ള വിഷയവുമാണ്. പക്ഷെ ഇവിടെ പണ്ഡിതന്മാർ ഇന്ന് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷിപ്പുകളായിട്ട് പിൽക്കാലത്ത് വല്ലതും അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾക്ക് ചരിത്രത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് ആളുകൾ തിരുനബിയുടെ തിരുശേഷിപ്പാണെന്ന് പറയുന്ന കുറെ സംഗതികളുണ്ട്. മനസ്സിലല്ലേ? ചിലര് പറയുന്നത് മുടികളെ കുറിച്ചാണ്, ചിലര് പറയുന്നത് കാൽപാദങ്ങളെ കുറിച്ചാണ്. റസൂലുള്ള കാല് വെച്ചിട്ട് അങ്ങനെ പല കല്ലുകളും ഉണ്ട് കുഴിഞ്ഞു പോയിട്ടുള്ള. മനസ്സിലല്ലേ? ഈ അഹ്മദ് തൈമൂർ പാഷയുടെ അൽ ആസാറുൻ നബവിയ എന്ന് പറഞ്ഞ ഒരു കിതാബുണ്ട്. അതിൽ അഹ്മദ് തൈമൂർ പാഷ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് അൽ മഅറൂഫുൽ ആൻ മിൻ ഹാദിഹിൽ അഹ്ജാരി സബഅത്തുൻ. റസൂലുള്ളാഹി കാല് വെച്ചി കാല് നടന്ന മാർബിളിന്റെ കല്ലാണ്, അല്ലെങ്കിൽ ഉറച്ച കല്ലും ഇങ്ങനെ ഒരു കുഴിഞ്ഞ അടയാളാണ്, ഒരു കാൽപാദം അങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന അടയാളാണ്. ചേർക്കുടി നടന്നാൽ പൂണ്ടു പോകില്ല, എന്നാൽ മാതിരി പാറമ്മക്കുടി നടന്ന പൂണ്ടുപോയ അടയാളാണ്. മനസ്സിലായില്ലേ? അഹ്മദ് തൈമൂർ പാഷ പറയാണ് അറിയപ്പെട്ട ഏഴ് കല്ലുകളുണ്ട്. അർബഅത്തു മിനാ ബിമിസർ, അതിൽ നാലെണ്ണുള്ളത് ഈജിപ്തിലാണ്. വാഹിദും ബി ഖുബ്ബത്തി സഹ്റ ബി ബൈത്തുൽ മഖ്ദിസ്, ഒന്ന് ജെറുസലേമിൽ ഖുബ്ബത്തു സഹ്റയിലാണ്. വാഹിദും ബി ഖുസ്തന്തീനിയ, ഒന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ ഖുസ്തന്തീനിയയിലാണ് തുർക്കിയിൽ. വാഹിദും ബി ത്വായിഫ്, ഒന്ന് ത്വായിഫിലുമാണ്. വഹിയ ഹിജാറത്തുൻ സൗദ, അതാകട്ടെ ഒരു കറുത്ത കല്ലുമാണ്. മനസ്സിലായത്? എന്നിട്ട് അഹ്മദ് തൈമൂർ പാഷ പറയുകയാണ് അലൈഹ, ഈ കല്ലുകളിലുള്ള ആസാറുകൾ, ആസാറു അഖ്ദാമിൻ മുതബായിന ഫി സൂറത്തി വൽ ഖദർ, എല്ലേ കല്ലുമേലുള്ള കാൽപാദം ഒരേ വലുപ്പത്തിലും ഒരേ ചേലിലും അല്ല. ലാ യുസ്ബിഹുൽ വാഹിദു മിനൽ ആഖർ. മനസ്സിലായി? ഈജിപ്തിൽ നാലെണ്ണുണ്ട്, നാലിന്റെയും വലുപ്പവും കോലവും വേറെ വേറെ. ഖുസ്തന്തീനിയയിലുള്ളതും അതേപോലെ തായിഫിലുള്ളതും അതേപോലെ ബൈത്തുൽ മഖ്ദിസിലുള്ളതൊക്കെ കാൽപാദങ്ങൾ ഒരേ വ്യക്തിന്റെതല്ല, പിന്നെയോ അത് വലിപ്പത്തിലും വീതിയിലും നീളത്തിലൊക്കെ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകളുടെ വിഷയത്തിൽ ഏറ്റവും നല്ല പഠനമാണ് അഹ്മദ് തൈമൂർ പാഷന്റെ ഈ പഠനം, അല്ല ആസാറുൻ നബവി എന്ന് പറയുന്ന പഠനം. മനസ്സിലായില്ലേ? അദ്ദേഹം വളരെയധികം ഗവേഷണം നടത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുള്ളത്. ഇന്ത്യയിലും ഉണ്ട് അങ്ങനെ, ഡൽഹി ജുമാ മസ്ജിദിലുണ്ട് ഒരു പാദം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദാണെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര വരുമാനമാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇന്ന് ബർക്കത്തെടുക്കാൻ എന്ന് പറയുന്നത് പറഞ്ഞ് ആളുകൾ തിരുശേഷിപ്പുകൾ അവതരിപ്പിക്കുമ്പോൾ അതിന് എത്ര ഉറപ്പുണ്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്നത്, ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിൽ പിന്നെ ശേഷിപ്പുകൾ, തിരുശേഷിപ്പുകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് അംർ ബിൻ ഹാരിസിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മാതറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദ മൗതിഹി ദിർഹമൻ വലാ ദീനാറൻ വലാ അബ്ദൻ വലാ അമതൻ വലാ ശയൻ ഇല്ലാ ബഗ്ലതുൽ ബൈദാ വസിലാഹുഹു വഅർദൻ ജഅലഹ സദഖ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഒരു ദിർഹമോ ദീനാറോ ഒരു അടിമയോ ആണാട്ടെ പെണ്ണാകട്ടെ ഒരു അടിമയെയോ വലാ ശയൻ യാതൊന്നും റസൂലിനെ ശേഷിപ്പിച്ചിട്ടില്ല. ഇല്ലാ ബഗ്ലതുൽ ബൈദാ റസൂലുള്ളാന്റെ വെളുത്ത ആ കോവർ കൈതയും വസിലാഹുഹു റസൂലുള്ളാന്റെ ആയുധങ്ങളും സദക്കയായി നിശ്ചയിച്ച ഭൂമിയുമല്ലാതെ എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്ന ഈ ആദീസിന് മുന്നിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം തിരുത്തേച്ചിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് വളരെ കുറവായിരുന്നു എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മോതിരം, അത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്ന മോതിരാണ് വെള്ളിയുടേത്. ആദ്യം സ്വർണത്തിന്റേതായിരുന്നു, സ്വർണം വിരോധിക്കപ്പെട്ടതിൽ പിന്നെ വെള്ളിയുടെ മോതിരാണ് ഉപയോഗിച്ചിരുന്നത്. തിരുനബിയുടെ വഫാത്തിന് ശേഷം അത് അബൂബക്കറിൽ നിന്ന് അവന്റെ കയ്യിലായിരുന്നു. അബൂബക്കറിന്റെ ഖിലാഫത്തിന് ശേഷം ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിലായി. സുമ്മ കാന ഫീ യദി ഉസ്മാൻ, പിന്നീട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കയ്യിലായിരുന്നു. ഹത്താ വഖഅ മിൻഹു ഫീ ബിർ അരീസ്, ആ മോതിരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ബിഗർ അരീസ്, മദീനയിലുള്ള ഒരു അരീസ് എന്ന് പറയുന്ന ഒരു കിണറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സമയവും പലപ്പോഴും ആ കിണറിന്റെ വക്കിൽ പോയിട്ട് ഇരിക്കാറുണ്ടായിരുന്നു, ആ കിണറിലേക്ക് കാല് തൂക്കിട്ട്. സഹാബികൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോ ഉസ്മാൻ അഫർ റളിയല്ലാഹു അൻഹു ആ കിണറിന്റെ വക്കിൽ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത് പോലെ ഇരുന്നപ്പോ കയ്യിൽ നിന്ന് ആ മോതിരം ആ കിണറ്റിലേക്ക് വീണു. എത്ര അന്വേഷിച്ചിട്ടും പിന്നീട് കിട്ടുകയുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലെ? പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു ബുർദണ്ട് പൊതപ്പ്, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുത്തി പിടിച്ചിരുന്ന ഒരു വടിയുണ്ട്. അതിനെക്കുറിച്ച് അഹ്മദ് തൈമൂർ പാഷ പറയുന്നത് എന്താ, ധാരാളം ചരിത്ര റിപ്പോർട്ടുകളെ പഠനം നടത്തി അഹ്മദ് തൈമൂർ പാഷ പറയുകയാണ്, അബ്ബാസി ഖിലാഫത്തിന്റെ ഒടുക്കത്തിൽ താർത്താരികൾ ബാഗ്ദാദ് ആക്രമിച്ചപ്പോൾ അവര് ചുട്ടുകരിച്ച കുറെ ചരിത്ര വസ്തുക്കളുണ്ട്. മനസ്സിലല്ലേ? പുസ്തകങ്ങളും മറ്റൊക്കെ അതിൽ, അതിന്റെ കൂട്ടത്തിൽ 656 താർത്താരികളുടെ ബഗ്ദാദിനെ ആക്രമിക്കലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുർദയും ആ വടിയും അവർ ചുട്ടുകരിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതോടുകൂടി അത് കഴിഞ്ഞു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച രണ്ട് ചെരുപ്പുകൾ ഉണ്ടായിരുന്നു. ആ ചെരുപ്പുകളെ കുറിച്ച് പറയുന്നത് തൈമൂർ ലങ്ക് ഡമസ്കസ് ആക്രമിച്ചു 803. തൈമൂർ ലങ്ക് എന്ന് പറഞ്ഞാല് താർത്താരികളുടെ മംഗോളിയയിൽ നിന്നുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ആക്രമിക്കൽ രണ്ട് ഘട്ടങ്ങളായിട്ടാണ്. അതിൽ ആദ്യ ഘട്ടമാണ് ചെങ്കിസ് ഖാന്റെയും ഹോളക്കോന്റെ നേതൃത്വത്തിൽ, മനസ്സിലായി? പിന്നീട് താർത്താരികളുടെ ഭരണം അല്പം ക്ഷയിച്ചിട്ട് വീണ്ടും ഒരിക്കൽ കൂടി താർത്താരികളുടെ ആക്രമണം വരുന്നുണ്ട്. എവിടുക്ക്? ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് നേരെ ആധിപത്യവും. അതിന്റെ നേതാവായിരുന്നു തൈമൂർ ലങ്ക്. ഈ തൈമൂർ ലങ്ക് ഡമസ്കസിനെ ആക്രമിച്ചപ്പോൾ ആ ഫിത്നയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് ചെരുപ്പുകളും നഷ്ടപ്പെടുകയുണ്ടായി എന്നുള്ളതാണ്. അതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദരക്ഷകൾ ലഭ്യമായിട്ടില്ല. അഹ്മദ് തൈമൂർ പാഷ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത്, ആദ്യകാലങ്ങളിലുണ്ടല്ലോ സഹാബത്തിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള ആ സമയങ്ങളിൽ കൂടുതൽ മുടിയെ കുറിച്ചുള്ള പരാമർശങ്ങളില്ല. പിൽക്കാലങ്ങളിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞ് തിരുകേശങ്ങളെ കുറിച്ചുള്ളതായ സംസാരം വരുന്നത്. 43 മുടികൾ കുസ്തന്തീനിയയിൽ, തുർക്കിയയുടെ തലസ്ഥാനമായിട്ടുള്ള ഇസ്തംബുൾ എന്ന് പറയുന്ന ആ നാട്ടിലുണ്ട് എന്നാണ്. 1327 ഹിജ്റയുടെ അതിൽ നിന്ന് 25 മുടി അവർ പ്രസന്റേഷനായിട്ട് സമ്മാനമായിട്ട് മറ്റുള്ള ആൾക്ക് കൊടുത്തിരുന്നു എന്നാണ്. ഈ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം, മനസ്സിലെ, ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ഒരു 43 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഹജ്ജ് വേളയിലാണ് എന്ത് ചെയ്തത്, റസൂലുള്ളാഹി വീതം വെക്കുന്നത്. മനസ്സിലല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വലതുഭാഗത്ത് അടുത്ത ഭാഗത്തുള്ള ഹാജിമാർക്കൊക്കെ അത് വേദിച്ച് നൽകിയിട്ടുണ്ടാണ്. ആർക്കും 43 മുടി ഒന്നായിട്ട് കിട്ടിയിട്ട് അതിങ്ങനെ കൈമാറ്റം ചെയ്തു വരാനുള്ള അവസരമല്ല. കാരണം അത്രമാത്രം സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാനുണ്ടായിട്ടുണ്ട്. മനസ്സിലായി. പിന്നെ എങ്ങനെ ഒരു 43 മുടി ഏറെ പിൽക്കാലത്ത് തുർക്കിയയിൽ ശേഷിച്ചു? ആരാണ് അത് കൈമാറ്റം ചെയ്ത് അവിടെ എത്തിച്ചത്? യാതൊരു ചരിത്ര രേഖയുമില്ല. അതുകൊണ്ട് അഹ്മദ് തൈമൂർ പാഷ പറയണം, ഫമാ സഹ മിന ശഅറാതി അല്ലതി തുദാബിലു ഹന്നാസ് ബഅദ ദാലിക് ഫൈനമ വസല ഇലൈഹി മിമ്മ ഖസിമ ബൈന അസ്ഹാബി റസൂൽ റളിയല്ലാഹു അൻഹും ഗൈറ അന്ന സഉബത ഫി മഅരിഫതി സഹീഹിയ മിൻ സായിബിഹ. പിൽക്കാലത്ത് ആളുകളുടെ കയ്യിലുള്ള മുടി എന്ന് പറയുന്നത്, അവരുടെ വാദം അത് സഹാബികൾ കൈമാറ്റം ചെയ്ത് കിട്ടിയ മുടിയാണ് എന്നാണ്. പക്ഷെ ആ മുടി അത് ഒറിജിനലാണോ അതല്ല വ്യാജമാണോ എന്ന് വേർതിരിക്കുവാൻ യാതൊരു മാനദണ്ഡവുമില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഒരറപ്പുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണ് അത് എന്നുള്ളത്. പിൽക്കാലത്ത് പലരും എന്ത് ചെയ്തിട്ട് കുറെ മുടികളുടെ വിഷയത്തിൽ ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് ചലിപ്പിക്കുന്നുണ്ട്. അതിനെന്താണ് അവരുടെ കയ്യിലുള്ള തെളിവ്? അതിനുള്ള തെളിവ് അവരുടെ തൊള്ള, അല്ലാതെ അതിനെ കൃത്യമായിട്ട് ബന്ധിപ്പിക്കുന്ന സനദില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരാൾ മുടിയാണെന്ന് പറഞ്ഞിട്ട് പ്രദർശിപ്പിക്കുമ്പോൾ അതിൽ ഏതാണ് ഒറിജിനൽ ഏതാണ് വ്യാജം എന്നുള്ളത് വേർതിരിക്കാനുള്ള മാനദണ്ഡമല്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പ്രസ്താവിച്ച ഒരു സംഗതി ഇവിടെ ഏറെ പ്രസക്തമാണ്. എന്നാണ് അൽബാനി റഹിമഹുള്ള പറഞ്ഞത്, വനഹ്നു നഅലം, നമുക്കറിയാം, അന്ന ആസാറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾ, മിൻ സിയാബിൻ വസ്ത്രമാകട്ടെ, ഔഷാരിൻ മുടിയാകട്ടെ, ഔ ഫവലാത് അല്ലെങ്കിൽ ഇതര ശേഷിപ്പുകളാകട്ടെ, ഖദ് ഫുഖിദത് അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, വലൈസ ബി ഇംകാനി അഹദിൻ ഒരാൾക്കുമേ സാധ്യമല്ല, ഇസ്ബാത വുജൂദി ശൈഇൻ മിൻഹ അല വജ്ഹിൽ ഖത്ഇ വൽ യഖീൻ, ഉറപ്പായിട്ടും ഗണ്ഡിതമായിട്ടും ഇന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പാണ് എന്ന് സ്ഥാപിക്കുവാൻ ഇന്നൊരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ആ വിഷയത്തിൽ ഉണർത്തുകയുണ്ടായത്. മനസ്സിലായില്ലേ? 14 നൂറ്റാണ്ടുകൾക്ക് അപ്പുറം ഉള്ള സംഗതിയെ കുറിച്ചാണ് ആളുകൾ ഇന്ന് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അതും ചില തിരുശേഷിപ്പുകളുടെ വിഷയത്തിൽ ഇടയിൽ അതിനെ വിളക്കുന്ന കണ്ണികൾ അറ്റുപോയ അവസ്ഥ എന്നുള്ളത്. മനസ്സിലായില്ലേ? അത് കാരണത്താൽ തന്നെ പണ്ഡിതന്മാർ ഏറെ പഠനം നടത്തിയിട്ടാണ് ഇപ്പൊ ഈ പാദങ്ങളുടെ വിഷയത്തിൽ വരെ അവരുടെ അഭിപ്രായം പറഞ്ഞത്. 7 പാദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 4 എണ്ണവും ഈജിപ്തിലാണുള്ളത്. മനസ്സിലായില്ലേ? 1 ഖുസ്തന്തീനിയയിൽ, പിന്നെ 1 ജെറുസലേമിൽ, 1 തായിഫിൽ, പിന്നെ ഇവിടുന്ന ഇന്ത്യയിൽ ഉള്ളത്. ഞാനുണ്ടല്ലോ ഈ ജുമാ മസ്ജിദ് സന്ദർശിച്ച വേളയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ഒരു പാദം ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസിന്റെ ഉള്ളിൽ, പാദത്തിന്റെ അടയാളം ഒരു മാർബിൾ കല്ലിൽ. മനസ്സിലായി? അത് കുറെ റോസാപ്പൂക്കളുടെ എല്ലി ഇട്ടിട്ടുണ്ട്. ആളുകൾ അത് വാരി തിന്നുന്നുണ്ട്, അതിന് പൈസ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് അവിടെ ഉള്ള പുരോഹിതൻ തന്റെ കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഏർപ്പാടാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ തിരുശേഷിപ്പുകളുടെ പേരിലുള്ള ഇത്തരം പിന്നെ വാദങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകളിൽ ബർക്കത്തുണ്ട് എന്നുള്ളത് ശരിയാണ്. അള്ളാഹു സുബ്ഹാന തആലയിൽ നിന്നാണ് ബർക്കത്ത്. അള്ളാഹു സുബ്ഹാന തആല നിശ്ചയിച്ചവയിൽ ബർക്കത്തുണ്ട്. പക്ഷെ എങ്ങനെ ബർക്കത്തെടുക്കണം എന്നുള്ളതും അള്ളാഹു സുബ്ഹാന തആല നിശ്ചയിച്ചു തന്നിരിക്കെ, ദീൻ പഠിപ്പിച്ചു തന്നിരിക്കെ, ആളുകൾ ബർക്കത്ത് അവകാശപ്പെടുകയും തോന്നിയ രീതിയിൽ ബർക്കത്തെടുക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. അത് സൂക്ഷിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾ ഇവിടെ ഉണ്ടായ സമയത്ത് ആരും ഈ തിരുശേഷിപ്പുകൾ കൊണ്ട് വരുമാനം ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ ഒരു ബർക്കത്ത് എടുത്തിട്ടില്ല. മനസ്സിലായി? ഇന്ന് ആളുകൾ തിരുശേഷിപ്പുകളുടെ പേരിൽ പണമുണ്ടാക്കാനും പൈസ സമ്പാദിക്കുവാനുമാണ് ബർക്കത്തിന് വാദിക്കുന്നത്. ആത്മാർത്ഥമായിട്ടല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? ഒരു മുടിട്ട ഒരു ബോട്ടിൽ വെള്ളത്തിന് 5000 രൂപ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 25000 റുപ്യ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു പണി സഹാബത്തിന്റെ കാലത്തുണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിലാണ് ഇസ്ലാമിക ചരിത്രത്തിൽ, ഖുലഫാ റാഷിദീങ്ങളുടെ ചരിത്രത്തിൽ വമ്പിച്ച പട്ടിണി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കൊടിയ പട്ടിണി. മനസ്സിലായില്ലേ? ആമുൽ മജാ, പട്ടിണിയുടെ വർഷം എന്ന പേരിൽ ഒരു വർഷം കഴിഞ്ഞു പോയി. ഉമറിന്റെ കളറ് വരെ നീല കളറായിരുന്നു പട്ടിണി എടുത്തിട്ട്. തിന്നാനൊന്നുമില്ലായിട്ട് സുർക്കയിൽ റൊട്ടി മുക്കിയായിരുന്നു ഉമർ ഭക്ഷിച്ചിരുന്നത് എന്നാണ്. മദീന നിവാസികൾ എല്ലാവരും അന്നം കിട്ടിയിട്ട് അവരുടെ പട്ടിണി മാറുന്നത് വരെ ഞാൻ വയറു നിറച്ച് ഭക്ഷണം കഴിക്കൂല എന്ന് ഉമർ പ്രഖ്യാപിച്ചിരുന്നു. മനസ്സിലായി? ആ ഒരു കാലഘട്ടത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷിപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായി? അവരത് ഇറക്കി കൊണ്ടുവന്നിട്ട് ആയിഷമ്മന്റെ അടുത്തുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം. അതേ പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച ബുറദ ഉമറിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. മനസ്സിലേ? അവരാരും ഇങ്ങനെ ഒരു ബിസിനസ് നടത്തിയതും പണപ്പിരിവ് നടത്തിയതും ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല. എന്നാൽ ഇന്ന് തിരിച്ചേപ്പെന്ന് പറഞ്ഞ് ആളുകൾ ചെയ്യുന്നത് എന്താ? ആളുകൾ ചെയ്യുന്നത് അവരുടെ ദുനിയാവ് വിശാലമാക്കുവാനും അത് വീർപ്പിക്കുവാനുള്ള പരിപാടികളാണ്. ആ രീതിയിലുള്ള ഒരു ബർക്കത്തെടുക്കൽ അത് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ബർക്കത്തുള്ളവയിൽ നിന്ന് ബർക്കത്ത് സ്വീകരിക്കാവുന്നതാണ്, പക്ഷേ എങ്ങനെ ബർക്കത്തെടുക്കണം എന്നും ബർക്കത്ത് നിശ്ചയിച്ച പടച്ചതമ്പുരാൻ നമുക്ക് മതമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലെ? ആ മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ബർക്കത്തെടുക്കലെ ഇസ്ലാമിൽ പറഞ്ഞു. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? നടുഭാഗത്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഭക്ഷണത്തിന്റെ മധ്യഭാഗത്ത് ബർക്കത്തുണ്ട്. എങ്ങനെയും ബർക്കത്ത് നമ്മൾ എടുക്കേണ്ടത്? അതും മതം പഠിപ്പിച്ചിട്ടുണ്ട്. ഭാഗങ്ങളിൽ നിന്ന് അവസാന ഭാഗത്തുനിന്ന് പിന്നെ അവസാനം മധ്യഭാഗം ഭക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഓരോരുത്തരും തന്റെ ഭാഗത്ത് നിന്ന് തിന്നു തുടങ്ങുക, എന്നിട്ട് എല്ലാവരും അവസാന ഭാഗത്ത് നിന്ന് തിന്നുക. അങ്ങനെയാണ് ബർക്കത്ത് എടുക്കേണ്ടത്. ഭക്ഷണത്തിന്റെ തളികയുടെ നടുഭാഗത്ത് ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട് എന്നിട്ട് അവിടുന്ന് ഒരു പൊടി വാരിയിട്ട് ശരീരത്തിൽ തേക്കാൻ വേണ്ടിയിട്ട് ഒരാൾ തീരുമാനിച്ചാൽ അങ്ങനെ ബർക്കത്തെടുക്കേണ്ട രീതി ആ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടില്ല. അപ്പൊ ബർക്കത്തെടുക്കണം എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ ബർക്കത്തെടുക്കണം എന്നുള്ളത് നിശ്ചയിച്ചിട്ടുണ്ട്. ആ എങ്ങനെ എന്ന് നിശ്ചയിക്കപ്പെട്ടതിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ചാടുക എന്നുള്ളത് ബർക്കത്തിന്റെ വിഷയത്തിൽ സൂക്ഷിക്കപ്പെടേണ്ടതാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഈ വിഷയത്തിൽ ഏതാനും കാര്യങ്ങൾ ഉണർത്തുവാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? അന്ധവിശ്വാസാനാചാരങ്ങൾ ഉണ്ടല്ലോ, അത് വളരെയധികം സൂക്ഷിക്കപ്പെടേണ്ട ഒരു ലോകമാണ്. മനുഷ്യന്മാരുടെ ആദർശത്തെ പണയപ്പെടുത്തിക്കൊണ്ടുള്ള പുരോഹിതന്മാരുടെ ഈ വളഞ്ഞാട്ടം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? ദീനിനേക്കാൾ ദീനിന് വില കൂടിയിട്ടുണ്ട് എങ്കിൽ, ആദർശത്തേക്കാൾ ആമാശയത്തിന് വലിപ്പം കൂടിയിട്ടുണ്ട് എങ്കിൽ, മനസ്സിലായില്ലേ, മനുഷ്യന്മാര് പതിതരാകും, ആദർശം പണയപ്പെടും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇത്തരം പുരോഹിതന്മാർ സൃഷ്ടിക്കുന്നതായ ചൂഷണത്തിന്റെ ചെക്ക് പോയിന്റുകളെ സൂക്ഷിക്കണം എന്നാണ് ഉണർത്തുവാനും ഉപദേശിക്കുവാനുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ മഹബ്ബായ പതിലുകൊണ്ട് എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും അല്ലാഹു നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹുവിന്റെ മഹത്തായ മഹബ്ബായ ഫദ്ല് കൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്ക് എല്ലാവർക്കും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾ കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് റബ്ബ് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ റബ്ബിന്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. നിസ്ലാഹത്തിലും അതുകൊണ്ട് മുടി തീ കത്തില്ല എന്ന് പറയുന്നത് ശരിയാണോ? അള്ളാഹു അലൈനൊന്നും തെളിവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ മുടിക്ക് തീ പിടിക്കൂല എന്നുള്ളത് അതിനൊന്നും തെളിവില്ല. മനസ്സിലായില്ല? അള്ളാഹു അലൈഹി അത് നല്ലൊരു പരിപാടി. എങ്ങനെ ഒരു വാദമുണ്ട് എങ്കിൽ ഇപ്പൊ നിലവിലുള്ള മുടി ഒന്ന് കത്തിച്ചു നോക്കിയാൽ മതി അല്ലേ? ഇതിന്റെ റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് അറിയുമ്പോ നമുക്കൊന്ന് കത്തിച്ചു തരണം മതി.